സ്നേഹമുള്ളവരെ, ഏഴാം പ്രമാണമാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. മോഷ്ടിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, ഇതാണ് പ്രമാണത്തിൻ്റെ ഉള്ളടക്കം. ഓരോ മനുഷ്യനും ജീവസന്ധാരണത്തിന് ആവശ്യമായത് ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണിത്. മോഷ്ടിക്കരുത് എന്ന് ഒരു നിഷേധാത്മകമായ നിയമമാണെങ്കിലും മറ്റു പ്രമാണങ്ങളെപ്പോലെ പ്രമാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം പോസിറ്റീവാണ്, ഭാവാത്മകമാണ്. ജീവിക്കാൻ ആവശ്യമായത് എല്ലാവർക്കും ലഭിക്കണം. ജീവൻ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. അത് അവർ നിഷേധിക്കപ്പെടാൻ പാടില്ല. എല്ലാ മനുഷ്യർക്കും ആവശ്യമായത് ദൈവം തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. അത് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉടമസ്ഥാവകാശത്തെയും സാമൂഹ്യ നീതിയെയും സംബന്ധിച്ച പ്രബോധനങ്ങളാണ് ഈ പ്രമാണത്തിൽ നിന്ന് ഉരുത്തിരിയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ രണ്ടധ്യായങ്ങളിൽ മനുഷ്യന് ഈ പ്രപഞ്ചത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും നമ്മൾ കാണുകയുണ്ടായി. ഭൂമി ദൈവത്തിൻ്റെതാണ്, മനുഷ്യൻ ഇവിടുത്തെ കുടികിടപ്പുകാർ മാത്രമാണ് എന്ന ആ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിൽ നിന്നാണ് ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാവുന്നത്. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് മനുഷ്യൻ്റെ ആധിപത്യത്തിന് കീഴിലാക്കി എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ തോന്നിയ പോലെ ഉപയോഗിക്കാനും ദുരുപയോഗിക്കാനുമുള്ള അവകാശം മനുഷ്യന് കൊടുത്തിരിക്കുന്നു എന്ന് അർത്ഥമാകുന്നില്ല. എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവികൾക്കും വളരാനും വികസിക്കാനും ആവശ്യമായത് ഈ ഭൂമിയിൽ നിന്ന് കണ്ടെത്താനുള്ള അവകാശം മാത്രമാണ് ദൈവം നൽകിയിരിക്കുന്നത്. അധ്വാനിക്കണം, വിവേകത്തോടുകൂടി വിനയത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണം. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. അതുകൊണ്ട് അന്യർക്ക് അവകാശമായത് ഒരിക്കലും ഒരുവൻ സ്വന്തമാക്കാൻ പാടില്ല. ഈ ഭൂമിയുടെ മേലുള്ള ആധിപത്യം ഭൂമിക്ക് നാശം വരുത്തുന്ന രീതിയിലാവാൻ പാടില്ല. വരും തലമുറകളെക്കുറിച്ച് യാതൊരു പരിഗണനയുമില്ലാതെ എല്ലാം ഇന്ന് തന്നെ തിന്നു തീർക്കാനും ശ്രമിക്കുന്ന മനുഷ്യൻ്റെ ഉപഭോഗ തൃഷ്ണ ഈ പ്രമാണം വഴി വിലക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പിന്നീട് കടന്നു വരും. ദൈവം നൽകിയിരിക്കുന്ന ഈ അടിസ്ഥാന പ്രമേയം, അടിസ്ഥാന പ്രമാണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യമായ അനേകം ചെറിയ ഉപപ്രമേയങ്ങൾ അഥവാ പ്രമാണങ്ങൾ നമ്മൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, നിയമാവർത്തനം എന്നീ പുസ്തകങ്ങളിൽ കാണും. ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാ മനുഷ്യൻ്റെയും തുല്യതയെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷേ ഈ തുല്യത നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി നമുക്കറിയാം. ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത് പരസ്പരം അകന്നുപോകുന്ന മനുഷ്യന് രക്ഷ നൽകാൻ വേണ്ടിയാണ്. പറദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യനെതിരെ തിരിയുകയും സഹോദരൻ സഹോദരനെ വധിക്കുകയും സഹോദരനെതിരെ കൊലവിളി മുഴക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇങ്ങനെ അകന്നുപോകുന്ന ശത്രുതയിൽ വർദ്ധിക്കുന്ന ആ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടാൻ, ദൈവത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ദൈവം രൂപപ്പെടുത്തിയ ആ രക്ഷാകര പദ്ധതിയുടെ തുടക്കം അബ്രാഹത്തിലൂടെ കാണും. അബ്രാഹത്തിനും ദൈവം നൽകുന്നൊരു വാഗ്ദാനമുണ്ട്, നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും. ഈ വാഗ്ദാനവും പേറി മുന്നോട്ട് പോയ അബ്രാഹത്തിൻ്റെ മക്കൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടിമകളായിത്തീരുന്നത് നമ്മൾ കാണും. പുറപ്പാട് പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ തുടങ്ങുമ്പോൾ ഈജിപ്തിലെ രാജാവിൻ്റെ അടിമകളായി കഴിയുന്ന ഒരു വിഭാഗത്തിൻ്റെ നിലവിളിയാണ് നമ്മൾ കേൾക്കുക. ഇസ്രായേൽ ജനം അതിക്രൂരമായ അടിമത്തത്തിനിരയായിത്തീരുന്നു. അവരുടെ അംഗസംഖ്യയും ശക്തിയും വർദ്ധിച്ചു വരുന്നത് കണ്ട് ഭരണകർത്താക്കളായ ഫറവോയും ഫറവോയുടെ ആളുകളും ഭയപ്പെടുകയും ഏത് വിധേനയും അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമൂഹത്തിലെ അതിക്രൂരമായ അനീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവം ചരിത്രത്തിലേക്ക് നിർണായകമായി ഇറങ്ങി വരുന്നത്, കടന്നു വരുന്നത്. അഥവാ ബൈബിളിൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ ചിത്രം പ്രത്യക്ഷമാകുന്നതും ഈ പുറപ്പാട് സംഭവത്തിലൂടെയാണ്. ഒരു ജനം തന്നെ പൂർണ്ണമായും വംശനാശം നേരിടുന്ന സാഹചര്യത്തിൽ, അതികഠിനമായ ചൂഷണത്തിന് ഇരയായിത്തീരുന്ന സാഹചര്യത്തിലാണ് ദൈവം ഇറങ്ങി വരികയും കരുത്തുറ്റ കരം നീട്ടി അവരെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും തൻ്റേതായ ജനമായി അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. ആ ജനം ഈ ഭൂമിയിൽ ദൈവിക പദ്ധതിയുടെ വ്യക്തമായ പ്രയോക്താക്കളാവണം. ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് എല്ലാവരെയും മനസ്സിലാക്കാൻ ഈ ജനം അവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും വഴി കാരണമായി തീരണം. അതിനുവേണ്ടിയാണ് ദൈവം ഉടമ്പടി നൽകിയത്, സീനായി ഉടമ്പടി. ആ ഉടമ്പടിയുടെ ഒരു പ്രമാണമാണ് നമ്മളിപ്പോൾ പഠന വിഷയമാക്കുന്ന മോഷ്ടിക്കരുത് എന്ന പ്രമാണം. മോഷ്ടിക്കാതിരുന്നത് കൊണ്ട് മാത്രം ഈ പ്രമാണത്തിൻ്റെ സാരാംശം പൂർത്തിയാവുന്നില്ല. സമൂഹത്തിൽ നീതി നിലനിൽക്കണം, എല്ലാവർക്കും ആവശ്യമായത് ലഭിക്കണം. പക്ഷേ നമുക്കറിയാം, പാപത്തിനിരയായിത്തീർന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച മനുഷ്യൻ എപ്പോഴും തിന്മയിലേക്കൊരു ചായ്വുണ്ട്. ആ തിന്മ തന്നെ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുക എന്നതാണ്, സ്വാർത്ഥത. അയൽക്കാരെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവൻ പട്ടിണി കിടന്നാലും മരിച്ചാലും പ്രശ്നമില്ല, എനിക്കെൻ്റെ കാര്യം നടക്കണം, ഞാനും എൻ്റെ സമ്പത്തും എൻ്റെ സുഖ സൗകര്യങ്ങളും എന്ന ചിന്ത മാത്രമുണ്ടാകുമ്പോൾ മനുഷ്യൻ മനുഷ്യനെതിരെ ശത്രുവായിത്തീരുന്നു. ശക്തിയുള്ളവൻ കരുത്താർജിച്ച് എല്ലാം സ്വന്തമാക്കുമ്പോൾ ബുദ്ധിയും മസിൽ പവറും കുറവുള്ളവൻ പുറം തള്ളപ്പെടുന്നു. ഈ പരിമിതമായ പ്രപഞ്ചത്തിലെ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ പുറം തള്ളപ്പെടുന്നു ഒരുപാട് പേര്. അങ്ങനെ ധനികനും ദരിദ്രനും ഉണ്ടാവുന്നു. ഭൂമിയും ഭൂമിയിലെ വിഭവങ്ങളും ചുരുക്കം പേര് കൈയടക്കി കഴിയുമ്പോൾ ഭൂരിഭാഗം പേർക്കും അത് ലഭ്യമല്ലാതായിത്തീരുന്നു. അങ്ങനെ ദാരിദ്ര്യവും പട്ടിണിയും പെരുകും. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം മനുഷ്യന് ചില പ്രത്യേക നിയമങ്ങൾ നൽകുന്നത്. ഇസ്രായേൽ ജനത്തിൽ നിലനിന്ന ചില നിയമങ്ങളാണ് ഇന്ന് നമ്മൾ വിശദമായി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമേ തിരുനാളുകളുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്. തിരുനാൾ ആഘോഷം എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. ഒരു ജനത്തെ ഒരുമിച്ച് നിർത്താനും ദൈവം നൽകിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് അനുസ്മരിക്കാനും നമ്മൾ ഒന്നാണ് എന്നുള്ള അവബോധത്തിലേക്ക് വരാനും അനുദിന യുദ്ധത്തിൻ്റെ മുഷിപ്പ് മാറ്റി ആഘോഷിക്കാനും ഒക്കെ തിരുനാളുകൾ സഹായിക്കും. അതേസമയം ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനും ഓർമ്മിപ്പിക്കാനും ഈ തിരുനാളുകൾ സഹായിക്കും. തിരുനാളുകളുണ്ട്, തിരുവർഷങ്ങളുണ്ട്. ഉദാഹരണത്തിന് സാബത്ത്. ആഴ്ചയുടെ ഏഴാം ദിവസം സാബത്താണ്. അന്നെല്ലാവരും വിശ്രമിക്കണം. ഏത് അധ്വാനം നടത്തുന്നവരാണെങ്കിലും ഏഴാം ദിവസം വിശ്രമിക്കണം. അധ്വാനിക്കുന്ന മനുഷ്യന് ദൈവം നൽകുന്ന അവകാശമാണ് വിശ്രമിക്കാനുള്ള അവകാശം, സാബത്താചരണം. അത് മൂന്നാം പ്രമാണത്തിലൂടെ ഉറപ്പു വരുത്തിയിട്ടുള്ളതുമാണ്. ഈ സാബത്ത് ദിവസത്തിനപ്പുറത്ത് ബൈബിളിലൊരു സാബത്ത് വർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാബത്ത് വർഷത്തെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 25 അധ്യായത്തിൽ വിശദമായി പറയും. നിയമാവർത്തന പുസ്തകം 15 അധ്യായത്തിലും ലേവ്യരുടെ പുസ്തകം 25 അധ്യായത്തിലും സാബത്ത് വർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാബത്ത് വർഷം, ആ സാബത്ത് വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലേവ്യരുടെ പുസ്തകം 25 അധ്യായം 1-7 വരെയുള്ള വാക്യങ്ങൾ, നിയമാവർത്തന പുസ്തകം 15 അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങൾ, എന്താണ് സാബത്ത് വർഷം ചെയ്യേണ്ടത്? സാബത്ത് വർഷത്തെക്കുറിച്ചുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ ഇതൊക്കെയാണ്. ഏഴാം വർഷം കർഷകൻ തൻ്റെ കൃഷിഭൂമിയിൽ ജോലി ചെയ്യാൻ പാടില്ല. ഇന്നത്തേതുപോലെ ഒരുപാട് വളങ്ങളൊന്നും ഉപയോഗിക്കാതിരുന്നൊരു സാഹചര്യത്തിൽ നിരന്തരമായി കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ ഭൂമി വളമില്ലാണ്ടായിത്തീരും. ആ ഭൂമിക്ക് ഒരു വർഷത്തേക്ക് വിശ്രമം നൽകണം. അത് ഒരു കാർഷിക പോളിസിയാണ്. പക്ഷേ ഏഴാം വർഷം സാബത്ത് വർഷം കൃഷി ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന വിഭവങ്ങൾ എന്തു ചെയ്യണം? ആ ഭൂമിയിലെ വിഭവങ്ങൾ എടുക്കാനുള്ള അവകാശം ആ ഭൂമിയുടെ ഉടമസ്ഥനല്ല, സ്വന്തമായി ഭൂമിയില്ലാത്തവനാണ്. സാബത്ത് വർഷം താനേ മുളയ്ക്കുന്നത്, അത് ധാന്യങ്ങളാവാം, മുന്തിരി പോലുള്ള സാധനങ്ങൾ എന്തുമാവാം, വെട്ടിയൊരുക്കാത്ത മുന്തിരിയിൽ ഉണ്ടാവുന്ന കായ പഴങ്ങൾ, നിലത്ത് താനേ മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് വരുന്ന ധാന്യങ്ങൾ, ഇതൊക്കെ പെറുക്കിയെടുക്കാൻ ഉള്ള അവകാശം സാബത്ത് വർഷം നൽകിയിരിക്കുന്നത് ഭൂമിയില്ലാത്തവനാണ്. സ്വന്തമായി ഭൂമിയില്ലാത്ത വിദേശിക്കും, സ്വന്തമായി ഭൂമിയിൽ അവകാശമില്ലാത്ത പാവപ്പെട്ടവൻ, ദരിദ്രനും വിധവയ്ക്കും ഒക്കെ ഉള്ള അവകാശമാണ് സാബത്ത് വർഷം. അപ്പോൾ സാബത്ത് വർഷം സ്വന്തമായി ഭൂമിയുള്ളവൻ ആ ഭൂമിയിൽ നിന്ന് കൃഷി എടുക്കാൻ, ധാന്യമെടുക്കാൻ പാടില്ല, വിളവെടുക്കാൻ പാടില്ല. അതേസമയം ഭൂമിയുടെ വിളവ് മുഴുവനും പാവപ്പെട്ടവർക്കായി മാറ്റിവെക്കുകയാണ്. പണ്ട് 7 വർഷത്തിലൊരിക്കൽ ഏത് ഭൂമിയിലും കയറി വിളവെടുക്കാൻ അവകാശമുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാത്തവന്. സ്വന്തമായിട്ടില്ലാതെ വരുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം, പലതുണ്ടാവുന്നതിന് വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നതാണ്. പക്ഷേ സ്വന്തമായി ഭൂമിയില്ലാത്ത വ്യക്തികൾക്ക് ആ 7 വർഷത്തിലൊരിക്കൽ സാബത്ത് വർഷം ഭൂമിയിൽ കയറി വിളവെടുക്കാം. 1. 2. ഇസ്രായേൽക്കാർ തമ്മിലുള്ള വ്യവഹാരങ്ങളിൽ പണം കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യങ്ങളുണ്ടാവും. പക്ഷേ കടം വാങ്ങിയ വ്യക്തി ഈ സാബത്ത് വർഷമാകുമ്പോഴും കടം തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സാബത്ത് വർഷമാകുമ്പോൾ ഇസ്രായേൽക്കാരൻ ഇസ്രായേൽക്കാരിൽ നിന്ന് വാങ്ങിയ കടം മുഴുവനും ഇളവ് ചെയ്തു കൊടുക്കാൻ നിർബന്ധിതനാവുകയാണ്. 6 വർഷം ശ്രമിച്ചിട്ടും തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ 7ാം വർഷം തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമില്ല. അപ്പോഴങ്ങനെ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമം ഈ സാബത്ത് വർഷത്തിലൂടെ നടന്നു. ഇനി ഈ സാബത്ത് വർഷത്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ജൂബിലി വർഷം. 7 സാബത്തുകൾ കഴിയുമ്പോൾ ജൂബിലി വർഷമാകും. സാബത്തുകളുടെ ഏഴ് സാബത്തുകൾ. അപ്പോഴും 49 വർഷം പൂർത്തിയാവുമ്പോൾ 50 വർഷം ജൂബിലി വർഷമാണ്. ആ ജൂബിലി വർഷം വലിയ സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നൊരു വർഷമാണ്. ജൂബിലി എന്ന പേര് തന്നെ ഉണ്ടാകുന്നത് ജോബേൽ എന്ന പേരിൽ നിന്നാണ്. ജോബേൽ എന്നാൽ കാഹളം അഥവാ കൊമ്പ് എന്നാണത്. കാളയുടെയും ആടിൻ്റെയും ഒക്കെ കൊമ്പിലൂടെ ഊതി മുഴക്കിക്കൊണ്ടാണ് ജൂബിലി വർഷം ആരംഭിക്കുക. ദേശത്തെല്ലായിടത്തും കാഹളം മുഴക്കണം എന്ന് പറയുന്നത് കാഹളങ്ങളുടെ വർഷമെന്നും കാഹള പെരുന്നാളെന്നും ജൂബിലിയെ വിശേഷിപ്പിക്കാറുണ്ട്. എല്ലാ 50 വർഷവും ജൂബിലി വർഷമായി ആചരിക്കണം. അപ്പോൾ ജൂബിലി വർഷത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ജൂബിലി വർഷത്തെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 25 അധ്യായം 8-22 വരെയുള്ള വാക്യങ്ങളിൽ വിശദമായി പറയുന്നുണ്ട്. അതിൽ ഒരു വാക്യം എടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 25 അധ്യായം 10 വാക്യം, 50 വർഷം നീ വിശുദ്ധമായി ആചരിക്കണം, ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം, അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും, ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം, ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. ഇപ്പോൾ ജൂബിലി വർഷം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. പലയിടത്തായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ചെടുത്താൽ ഇങ്ങനെയായിരിക്കും. ജൂബിലി വർഷം എല്ലാ അടിമകൾക്കും വിടുതൽ നൽകണം. ഏതെങ്കിലും സാഹചര്യത്തിൽ വാങ്ങിയ കടം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ അടിമയായി സ്വയം വിൽക്കുക, വസ്തുവകകൾ വിറ്റു, അവസാനം സ്വന്തം ജീവൻ പോലും അടിമത്വത്തിൽ പണയപ്പെടുത്തുകയാണ് ഒരു വ്യക്തി സാമ്പത്തികമായ പരാധീനതയുടെ പേരിൽ. അഥവാ യുദ്ധം വഴി പിടിച്ചടക്കിയതാവാം. എങ്ങനെയും ആവട്ടെ ഒരാൾ അടിമയായി തീർന്നാൽ ജൂബിലി വർഷമാകുമ്പോൾ ആ അടിമയ്ക്ക് വിടുതൽ കൊടുത്തേ മതിയാവും, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അപ്പോൾ എല്ലാ അടിമകൾക്കും വിടുതൽ കിട്ടുന്ന, ഇനി അടിമകളായി ആരുമില്ലാതാകുന്ന ഒരു സാഹചര്യമായിരിക്കും ജൂബിലി വർഷം. രണ്ടാമത്തേത്, ഭൂമി ആദ്യ ഉടമയ്ക്ക് തിരികെ കൊടുക്കണം. ഇത് ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥാവകാശത്തെ സംബന്ധിക്കുന്ന നിർണായകമായ ഒരു പ്രമാണമാണ്. ദൈവം മനുഷ്യന് ഉടമസ്ഥാവകാശം നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഭൂമി ഉപയോഗിക്കാം, ഈ ഭൂമിയിൽ മനുഷ്യന് കൃഷി ചെയ്യാം. പക്ഷേ കൃഷി ചെയ്താൽ ആ കൃഷി ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ സ്വന്തമാകൂ. ആ കൃഷി ചെയ്യാനുള്ള അവകാശം മാത്രമാണ് മനുഷ്യനുള്ളത്. ഇപ്പോൾ ഭൂമി വിൽക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അവകാശം കൈമാറുക എന്നാണ് അർത്ഥമാവുക. ഇപ്പോൾ ഒരു വ്യക്തിക്ക് മാക്സിമം ചെയ്യാവുന്നത് 49 വർഷത്തേക്കാണ് ഈ ഭൂമി വിൽക്കാൻ കഴിയുക. ആ 49 വർഷം കഴിഞ്ഞ് 50 വർഷമാകുമ്പോൾ ജൂബിലി വർഷം ആരംഭിക്കുമ്പോൾ ഭൂമി ആദ്യ ഉടമയിലേക്ക് തിരിച്ചു പോകണം. എങ്ങനെയാണ് ഉടമയാവുക? ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം കാനാൻ ദേശം ദൈവം അവർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ ജോശുവയുടെ കാലത്ത് ഭൂമി എല്ലാ ഗോത്രങ്ങൾക്കും ഗോത്രങ്ങളിലെ കുലങ്ങൾക്കും കുടുംബങ്ങൾക്കുമായി വീതിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ കുടുംബത്തിനും സ്വന്തമായ ഭൂമി ഉണ്ടായിരുന്നു. ദൈവം എല്ലാവർക്കും ഇതുപോലെ ഭൂമി കൊടുത്തിട്ടുണ്ട്, എല്ലാ ജനതകൾക്കും. ഇങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ആ ഭൂമി അന്യാധീനപ്പെട്ടു പോയാൽ ആ അന്യാധീനപ്പെടുന്നത് മാക്സിമം 50 വർഷം വരെയാകാവൂ. അപ്പോൾ ജൂബിലി വർഷത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം ഇതാണ്, എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവസരമുണ്ടാവണം. മാതാപിതാക്കന്മാരുടെ പിടിപ്പുകേടുകൊണ്ടോ അനാസ്ഥ കൊണ്ടോ അലസത കൊണ്ടോ ധൂർത്തുകൊണ്ടോ പിതൃ സ്വത്ത് നഷ്ടപ്പെടുത്തിയാലും മക്കൾ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കാൻ പാടില്ല. 50 വർഷം ഭൂമി ആദ്യ ഉടമയുടെ അടുക്കിലേക്ക് തിരിച്ചു പോകണം. ഇതാണ് വീണ്ടെടുപ്പെന്ന് പറയുക. കാശ് കൊടുക്കാതെ തന്നെ ഭൂമി തിരിച്ചെടുക്കണം. അത് ലേവ്യർ 25 അധ്യായം 23 വാക്യത്തിൽ നമ്മൾ നേരത്തെ കണ്ട വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. നിങ്ങൾ ഭൂമി എന്നേക്കുമായി വിൽക്കരുത്, എന്തെന്നാൽ ഭൂമി എൻ്റേതാണ്, നിങ്ങൾ പരദേശികളും കുടികിടപ്പുകാരുമാണ്. ഇനി ജൂബിലി വർഷത്തിന് മുമ്പ് വസ്തു വിൽക്കുമ്പോൾ ചെയ്യേണ്ടതിനെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 25 അധ്യായത്തിൽ കാണാം. 25 അധ്യായം 14-15 വരെയുള്ള വാക്യങ്ങളിൽ, നിന്റെ അയൽക്കാരൻ എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും നീ വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരൻ നീ വാങ്ങണം. വിളവിൻ്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിൻ്റെ വർഷങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. ഭൂമിയല്ല വിൽക്കുന്നത്, ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള ഉടമസ്ഥാവകാശം മാത്രമാണ്. അപ്പോഴേ ജൂബിലി വർഷത്തിലൂടെ സംഭവിക്കുന്നത് അടിമകൾക്ക് വിടുതൽ നൽകുന്നു, ഭൂമി ആദ്യ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതുവരെ നേടിയെടുത്തതെല്ലാം ലെവല് ചെയ്യുകയാണ്. എത്ര കൂടിയാലും സാമൂഹ്യ അനീതി 50 വർഷത്തിൽ കൂടുതൽ നിലനിൽക്കാൻ പാടില്ല. എല്ലാം വീണ്ടും ഒരു ലെവലിംഗ് ഉണ്ടാവണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാവർക്കും നീതി ലഭിക്കണം. അത് രണ്ടാമത്തെ പ്രമാണം ജൂബിലിയെ സംബന്ധിച്ച്. ഇതിൻ്റെ പുറമെ വേറെയുമുണ്ട് കുറേ ചെറിയ ചെറിയ നിയമങ്ങൾ. കാലാപെറുക്കാനുള്ള അവകാശം, ഉദാഹരണത്തിന് ലേവ്യരുടെ പുസ്തകം 19 അധ്യായത്തിൽ, ലേവ്യർ പുസ്തകം 19-ാമത്തെ അധ്യായം മുഴുവനും സാമൂഹ്യ നീതിയെ സംബന്ധിച്ച പ്രമാണങ്ങളാണ്. അതിൽ 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം കാണും. നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. കൊയ്ത്തിനു ശേഷം കാലാ പെറുക്കുകയും അരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തു പറിക്കരുത്. വീണുകിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത്. പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവെക്കുക. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്പോൾ കർഷകൻ കൃഷിഭൂമിയിൽ നിന്ന് വിളവ് കൊയ്തെടുക്കുമ്പോൾ മുക്കിലും മൂലയിലുമൊക്കെ നിൽക്കുന്ന കുറച്ച് കതിരുകൾ അവിടെ നിൽക്കട്ടെ, കുറേയൊക്കെ നിൽക്കാനായിട്ട് അനുവദിക്കുക. അതുപോലെ തന്നെ കൊയ്ത് കറ്റ കെട്ടി തിരിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു കറ്റ വണ്ടിയിൽ നിന്ന് താഴെ വീണുപോയാൽ അത് എടുക്കാനായിട്ട് നീ തിരിച്ചു പോകരുത്, അവിടെ കിടക്കട്ടെ വഴിയിൽ. അതുപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ് വല്ലെടുത്തുമൊക്കെ എന്തെങ്കിലും കതിരുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ കാലാ പെറുക്കാനായിട്ട് വീണ്ടും നീ വേലക്കാരെ വെച്ച് പെറുക്കരുത്. പഴം പറിക്കുമ്പോൾ അത് അത്തിയോ ഒലിയോ എന്തുമാവട്ടെ, ഈ പഴം പറിക്കുമ്പോഴും തല്ലിക്കൊഴിച്ചതിന് ശേഷം വീണ്ടും ഓരോ ശിഖരത്തിലും പോയി നീ പറിച്ചെടുക്കാൻ നോക്കരുത്. കുറേയൊക്കെ അവിടെ നിൽക്കട്ടെ. ആർക്കു വേണ്ടിയാണ്? സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക്. കാലാ പെറുക്കാനുള്ള അവകാശമെന്ന് പറയും. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് കൊയ്ത്തു കഴിഞ്ഞ ഭൂമിയിൽ പോയി കാലാ പെറുക്കാൻ സാധിക്കണം. അങ്ങനെയെങ്കിലും അവർ ജീവിക്കട്ടെ. റൂത്തിൻ്റെ കഥ നമുക്കറിയാം. മോവാബ്യ സ്ത്രീയായ റൂത്ത്, ഭർത്താവ് മരിച്ചുപോയ റൂത്ത്, ഭർത്താവ് മരിച്ചുപോയ നവോമിയുടെ മരുമകൾ, രണ്ട് വിധവകൾ. ആ റൂത്ത് പ്രത്യാശയോടുകൂടി അമ്മായിമ്മയുള്ള സ്നേഹത്തെ പ്രതി മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് വന്നു. ബേത്ലഹേമിലേക്ക് വന്ന് ബോവാസിൻ്റെ വയലിൽ കാലാ പെറുക്കാൻ പോയ കഥ നമുക്കറിയാം. അപ്പോൾ കാലാ പെറുക്കാനുള്ള അവകാശം വിധവകൾക്കും അനാഥർക്കുമുള്ളതാണ്. പാവപ്പെട്ടവർ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ, കാലാ പെറുക്കാനുള്ള അവകാശത്തിലൂടെ. അപ്പോൾ സ്വത്ത് സമ്പാദിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ജീവൻ നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാലാ പെറുക്കാനുള്ള അവകാശം പാവപ്പെട്ടവർക്കുള്ളതാണ്. ഇതുപോലെ വിശക്കുന്ന മനുഷ്യന് എവിടെ നിന്ന് വേണമെങ്കിലും തൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് എടുക്കാം എന്ന് ബൈബിളിൽ ഒരു നിയമമുണ്ട്. അത് നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായത്തിലാണ്, 24-25 വാക്യങ്ങൾ. അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക, എന്നാൽ അവയിലൊന്നുപോലും പാത്രത്തിലാക്കരുത്. അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തു കൊള്ളുക, അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. പറിച്ചു കൊട്ടയിലാക്കുന്നതും അരിവാൾ കൊണ്ട് കൊയ്ത് കറ്റ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും സമ്പാദിക്കാൻ വേണ്ടിയാണ്. അതേസമയം വിശന്നു മരിക്കാൻ പോകുന്നൊരു വ്യക്തിക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി ആവശ്യമായത് ഏതു പറമ്പിൽ നിന്നും എടുക്കാം. അതിനെ മോഷണമായി കണക്കാക്കരുത്. അതിൻ്റെ പേരിൽ നീ ആക്ഷൻ എടുക്കരുത്. വിശക്കുന്നവൻ ഭക്ഷിക്കട്ടെ. ഇത് യഹൂദര് നിരന്തരം പാലിച്ചിരുന്നൊരു നിയമമാണ്. നമുക്കറിയാം യേശുവിൻ്റെ ജീവിതകാലത്ത് യേശു ശിഷ്യന്മാരും കൂടി ഗോതമ്പോയിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കൈകൊണ്ട് കതിരു പറിച്ച് കയ്യിലിട്ട് തിരുമ്മി തിന്നുകയുണ്ടായി. അവർ മോഷ്ടിച്ചു എന്നാരും ആരോപണം ഉന്നയിച്ചില്ല. അവർ സാബത്ത് ദിവസം മരുതാത്തത് ചെയ്തു എന്നായിരുന്നു ഫരീസേയർ പറയുക. അപ്പോൾ വിശക്കുന്നവൻ ആഹാരം ഉറപ്പുവരുത്തുന്നതാണ് ബൈബിളിൻ്റെ നിയമം. ഇന്നത്തെ സാമൂഹ്യ നിയമം ഇതൊരു പക്ഷേ അനുവദിച്ചു എന്നവരില്ല. അധ്വാനിക്കാതെ അവരൻ്റെ അധ്വാന ഫലം കൊണ്ട് ഉപജീവനം കഴിക്കാനുള്ള എളുപ്പമാർഗം പഠിപ്പിക്കുകയുമല്ല ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, വിശക്കുന്നവന് ആഹാരം ലഭിക്കണം. വിശക്കുന്നവൻ്റെ ആഹാരം ലഭിക്കുക, മനുഷ്യൻ ജീവൻ നിലനിർത്തുക എന്നതാണ് സ്വകാര്യ സ്വത്ത് ഉടമസ്ഥാവകാശത്തെക്കാൾ കൂടുതൽ പ്രധാനം. സ്വത്ത് സമ്പാദിക്കുക, നിലനിർത്തുക എന്നതിനേക്കാൾ പ്രധാനം എല്ലാവർക്കും ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായതാണ് ദൈവം നൽകിയിരിക്കുന്നത്. ജീവൻ നിലനിർത്തുക ആണ് പ്രധാനം. കടം കൊടുക്കുന്നതിനെക്കുറിച്ചും വാങ്ങുന്നതിനെക്കുറിച്ചും പണയം വാങ്ങുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള നിയമങ്ങളും ഇതുപോലെയാണ്. ഉദാഹരണത്തിന് നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ പണയം വാങ്ങരുത്, ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമാണത്. നീ ആരോടെങ്കിലും ആർക്കെങ്കിലും പണം വായ്പ കൊടുക്കുമ്പോൾ ആ പണം തിരിച്ചു കിട്ടും എന്നതിന് ഉറപ്പായിട്ട് പണയം വാങ്ങാം. പക്ഷേ ഒരു മനുഷ്യന് അത്യാവശ്യമായ ധാന്യം പൊടിക്കാൻ ആവശ്യമായ തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ, അരകല്ലോ, അരകല്ലും പിള്ളയോ, അതുപോലെ അനുദിന ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നീ പണയമായി വാങ്ങരുത്. അതുപോലെ വസ്ത്രം പുറംകുപ്പായും പണയമായിട്ട് വാങ്ങാം. അതും പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായം 10-13 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണും. കൂട്ടുകാരന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ അവൻ്റെ വീട്ടിനകത്ത് കടക്കരുത്. അവൻ്റെ വീട്ടിലെ ഇല്ലായ്മ കണ്ട് അതവന് പരിഹാസത്തിന് കാരണമാവാതിരിക്കാൻ വായ്പ വാങ്ങുന്നവൻ പണയം നിൻ്റെ അടുത്ത് കൊണ്ടുവരട്ടെ. എന്താണ് പണയം? അവൻ്റെ വസ്ത്രമാണ്, പുറംകുപ്പായം അല്ലെങ്കിൽ കുപ്പായമാണ് കൊണ്ടുപോയി പണയമായിട്ട്. അവൻ ദരിദ്രനാണെങ്കിൽ പണയം വെച്ച വസ്ത്രം രാത്രിയിൽ നീ കൈവശം വയ്ക്കരുത്. അവൻ തൻ്റെ വസ്ത്രം പുതച്ചുറങ്ങേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നീ അത് തിരികെ കൊടുക്കണം. പിറ്റേ ദിവസം കാലത്തെ വീണ്ടും നിനക്ക് പണയം വാങ്ങാം. ഇപ്പോഴും പണയം വാങ്ങുക, കടം കൊടുക്കുക, തിരിച്ചു വാങ്ങുക എന്നതിനേക്കാളും പ്രധാനം മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുക എന്നതാണ്. 15-ാമത്തെ വാക്യം, അവൻ്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കണം. കൂലിക്കാരന് വേലക്കാരന് കൂലി കൊടുക്കാൻ നീ താമസിപ്പിക്കരുത്. അന്യായമായ കൂലി കൊടുക്കാതിരിക്കുകയും അരുത്. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിക്കുകയും നീ കുറ്റക്കാരനാവുകയും ചെയ്തേക്കാം. 17-18 വാക്യങ്ങൾ, നിയമാവർത്തനം 24-ാമത്തെ അധ്യായം, പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത്. വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയും അരുത്. നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചുവെന്നും ഓർമ്മിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. പണയം വാങ്ങുന്നതിനെക്കുറിച്ചുള്ള നിയമം ഇതാണ്. നിയമാവർത്തന പുസ്തകം 24-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളിൽ ശ്രദ്ധേയമായ ഒരു നിയമം നൽകിയിട്ടുണ്ട്. നിൻ്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ട് പോയാൽ അതെടുക്കാൻ തിരികെ പോകരുത്. നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതായിരിക്കണം. നിസാരമായി തോന്നാം, പക്ഷേ അന്നത്തെ കാലത്ത് മാത്രമല്ല ഇന്നാണെങ്കിലും ജീവൻ നിലനിർത്താൻ സഹായകമായ അതിപ്രധാനമായ ഒരു നിയമമാണ് ഇത്. കാലാവൃക്കാനുള്ള നിയമം, കറ്റ, വഴിയിൽ കിടക്കുന്ന കറ്റ എടുത്ത് ഉപജീവനം കഴിക്കാനുള്ള നിയമം. ഇതുപോലെ തന്നെ മറ്റ് കൊച്ചു കൊച്ചു നിയമങ്ങൾ, അതിർത്തിക്കല്ലു മാറ്റരുത്. നിയമാവർത്തന പുസ്തകം 27-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, അതുപോലെ നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, പൂർവികർ നിശ്ചയിച്ചിട്ടുള്ള അതിർത്തിക്കല്ലു മാറ്റരുത്. അതുപോലെ പലിശ വാങ്ങുന്നതിനെക്കുറിച്ച്, പലിശയെക്കുറിച്ച് പറയും. ഇസ്രായേൽക്കാരുടെ പലിശയെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. വിജാതിയനോട് പലിശ വാങ്ങാം, പക്ഷേ സ്വജാതിയായ ഇസ്രായേൽക്കാരനോട് നീ പലിശ വാങ്ങരുത്. പുറപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ പലിശയെ സംബന്ധിച്ച് ഇപ്രകാരമാണ് കാണുന്നത്. 22-ാം അധ്യായം 25-ാമത്തെ വാക്യം, നിന്നോടൊന്നിച്ച് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുക്കുന്ന പക്ഷം പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്. അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും അരുത്. വായ്പ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുക, ബിസിനസ്സിനെക്കുറിച്ചല്ല. ആഹാരത്തിനും വസ്ത്രത്തിനും മരുന്നിനും ഒക്കെ ആവശ്യമായി വരുന്ന തുക വായ്പയായി കൊടുക്കുമ്പോൾ അതിന് പലിശ ഈടാക്കാൻ പാടില്ല. ബിസിനസ്സിന് വേണ്ടി പലിശ ഈടാക്കരുത് എന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതുപോലെ കൈക്കൂലി വാങ്ങരുത്, കൈക്കൂലി കൊടുക്കുകയും അരുത്. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, കൈക്കൂലി വാങ്ങരുത്, അത് വിജ്ഞനെ അന്ധനാക്കുന്നു, നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കൈക്കൂലി വാങ്ങാതിരിക്കുക, പലിശ വാങ്ങാതിരിക്കുക, ഇതെല്ലാം സമൂഹത്തിൽ നീതി നിലനിർത്താൻ ആവശ്യമായ പ്രമാണങ്ങളാണ്. ഇങ്ങനെ ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെയുള്ള പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിവിധങ്ങളായ നിയമങ്ങൾ നമ്മൾ കാണും. പാവപ്പെട്ടവർക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങൾ, സ്വത്തിന് സംരക്ഷണം നൽകുന്നു, സമ്പന്നൻ്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നതിനേക്കാൾ പാവപ്പെട്ടവൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നതിനാണ് ബൈബിള് പ്രാധാന്യം കൊടുക്കുക, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി. ഇനി ഇത് ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. ആ ലംഘിക്കപ്പെടുന്ന സാഹചര്യം എങ്ങനെയാണ്, അതിനോട് എപ്രകാരമാണ് ബൈബിൾ പ്രതികരിക്കുന്നത്, പ്രവാചകന്മാരുടെ പ്രതികരണം നമ്മൾ അടുത്ത തവണ പഠന വിഷയമാക്കുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനങ്ങൾ സമാപിക്കാം. കരുണയും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായത്, ജീവസന്ധാരണത്തിന് ആവശ്യമായത് അവിടം തന്നെ ഉറപ്പുവരുത്തുന്നുവല്ലോ. മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും അങ്ങ് സൃഷ്ടിച്ച സകല ജീവജാലങ്ങൾക്കും ആവശ്യമായത് ഈ ഭൂമിയിൽ തന്നെ കണ്ടെത്താൻ അവിടുന്ന് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അന്യർക്ക് അർഹമായത് ആരും സ്വന്തമാക്കരുത് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഓരോരുത്തരും ആവശ്യമായത് മാത്രം എടുക്കാനും അതുകൊണ്ട് തൃപ്തിപ്പെടാനും ഞങ്ങളെ അവിടുന്ന് ഉദ്ബോധിപ്പിക്കുകയാണല്ലോ കർത്താവേ. മറ്റുള്ളവരുടേത് മോഷ്ടിക്കാതെ ഓരോരുത്തരും അധ്വാനിച്ച് ഉപജീവനത്തിന് ആവശ്യമായത് മാത്രം എടുക്കാനും ആവശ്യത്തിനും മിച്ചമുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.